ഞാൻ നിങ്ങൾക്ക് സൽബുദ്ധി ഉപദേശിച്ച് തരുന്നു. എന്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഞാൻ എന്റെ അപ്പനും അവനും എന്റെ അമ്മയ്ക്ക് ഓമനയും ഏകപുത്രനും ആയിരുന്നു. അവൻ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത്, എന്റെ വചനങ്ങളെ ഹൃദയത്ത് സംഗ്രഹിച്ചുകൊള്ളുക, എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കാം, ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, മറക്കരുത്, എന്റെ വചനങ്ങളെ വിട്ടുമാറുകയും അരുത്, അതിനെ ഉപേക്ഷിക്കരുത്, അത് നിന്നെ കാക്കും, അതിൽ പ്രിയം മിക്കുക, അത് നിന്നെ സൂക്ഷിക്കും. ജ്ഞാനം തന്നെ പ്രധാനം. ജ്ഞാനം സമ്പാദിക്കുക, നിന്റെ സകല സമ്പാദ്യങ്ങളും വിവേകം നേടുക, അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും, അതിനെ ആലിംഗനം ചെയ്താൽ അത് നിന്നെ മാനം വരുത്തും, അത് നിന്റെ തലയെ അലങ്കാരമാലെ അണിയിക്കും, അത് നിന്നെ ഒരു മഹത്വ കിരീടം ചൂടിക്കും. മകനെ, കേട്ടെന്റെ വചനങ്ങളെ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ജ്ഞാനത്തിന്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. നേരെയുള്ള വാർത്തയിൽ ഞാൻ നിന്നെ നടക്കുന്നു. നടക്കുമ്പോൾ നിന്റെ കാലിന്റെ ഇടുക്കം വരികയില്ല. ഓടുമ്പോൾ നീ ഇടരുകയില്ല. പ്രബോധനം മുറുകെ പിടിക്കുക, വിട്ടുകളയരുത്, അതിനെ കാത്തുകൊള്ളുക, അത് നിന്റെ ജീവനല്ലോ. കുറ്റന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്. ദുർജനത്തിന്റെ വഴിയിൽ നടക്കുകയും വരുത്. അതിനോട് അകന്നു നിൽക്ക, അത് നടക്കരുത്. അത് വിട്ടുമാറി കടന്നു പോകുക. അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല. പലവരെയും വീഴ്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയുമില്ല. ദുഷ്ടതയുടെ ആഹാരം കൊണ്ട് അവർ ഉപജീവിക്കുന്നു. ബലാത്കാരത്തിന്റെ വീഞ്ഞ് അവർ പാനം ചെയ്യുന്നു. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ അത് നട്ടിച്ചു വരെ അധികമധികം ശോഭിച്ചു വരുന്നു. ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെയാകുന്നു. ഏതെങ്കിലും തട്ടി വീഴും എന്ന് അവർ അറിയുന്നില്ല. മകനെ, എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക. എന്റെ മൊഴികൾക്ക് എന്നെ ചെവി ചായ്ക്ക. അവൻ നിന്റെ ദൃഷ്ടിയിൽ നറിയരുത്, മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിന് എന്റെ നടുവിൽ അതേ സൂക്ഷിച്ചു വെക്കുക. അതേ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. സകല ജാഗ്രതയോടുകൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. വായുടെ വക്രത നിങ്കിൽ നിന്ന് നീക്കിക്കളുക. അധരങ്ങളുടെ വിവേകം നിങ്കിൽ നിന്ന് അകറ്റുക. നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ. നിന്റെ കണ്ണീർ ചുവയെ മുമ്പോട്ട് മിഴിക്കട്ടെ. നിന്റെ കണ്ണിമ ചുവയെ മുമ്പോട്ട് മിഴിക്കട്ടെ. നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക. നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. നിന്റെ കാലിനെ ദോഷം വിട്ടതിൽ മാറാക്കുക. മകനെ, വകതിരിവിനെ കാത്തുകൊള്ളേണ്ടതിനും നിന്റെ ആദരങ്ങൾ പരിചയത്തെ പാലിക്കേണ്ടതിനും ഞാനിത് ശ്രദ്ധിച്ച് എന്റെ ബോധത്തിന് ചെവി ചായ്ക്ക. പരസ്ത്രീയുടെ അർദ്ധങ്ങളിൽ നിന്ന് തേൻ ഇറ്റിറ്റ് വീഴുന്നു. അവളുടെ അണ്ണാക്ക് എണ്ണേക്കാൾ മൃദുവാകുന്നു. പിന്നത്തേതിലോ അവൾ കാഞ്ഞിരം പോലെ കഴിക്കും. ഇരുപാലത്തിലെ വാൾ പോലെ മൂർച്ചയും ഉള്ളവൾ തന്നെ. അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അവളുടെ കാലടികൾ പാതാളത്തിലേക്ക് ഓടുന്നു. ജീവന്റെ മാർഗത്തിൽ അവൾ ചെല്ലാതെ വണ്ണം അവളുടെ പാതകൾ സ്ഥിരമായിരിക്കുന്നു. അവൾ അറിയുന്നതുമില്ല. ആകിയാൽ മക്കളെ, എന്റെ വാക്ക് കേൾപ്പീൻ. എന്റെ വായിലെ മൊഴികളെ വിട്ടുമാറരുത്. നിന്റെ വഴിയെ അവളോട് അകറ്റുക. അവളുടെ വീടിന്റെ വാതിലോട് അകറ്റരുത്. നിന്റെ അവനശക്തി അന്യന്മാർക്കും നിന്റെ ആണ്ടുകൾ ക്രൂരനും കൊടുക്കരുത്. കണ്ടവർ നിന്റെ സമ്പത്ത് തിന്നു കളയുകയും അരുത്. നിന്റെ പ്രയത്നഫലം വല്ലവന്റെയും വീട്ടിലായി പോകരുത്. നിന്റെ മാംസവും ദേഹവും ക്ഷയിച്ചിട്ട് നീ ഒടുവിൽ നെടുതീർപ്പിട്ടുണ്ട്. അയ്യോ, ഞാൻ പ്രബോധനം വെറുക്കയും എന്റെ ഹൃദയം ശാസ്ത്രീയ നിരസനം ചെയ്തുവല്ലോ. എന്റെ ഉപദേഷ്ടാക്കന്മാരുടെ വാക്കുകൾ ഞാൻ അനുസരിച്ചില്ല. എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല. സഭയുടെയും സംഘത്തിന്റെയും മധ്യേ ഞാൻ ഏകദേശം സകല ദോഷത്തിലും ആവപ്പെട്ടു പോയല്ലോ. എന്നിങ്ങനെ പറവാൻ സംഗതി വരരുത്. എന്റെ സമുദ്രജലാശയത്തിലേക്ക് തണ്ണീരും തൊണ്ട കിണറ്റിൽ നിന്ന് ഒഴുകുന്ന വെള്ളവും കുടിക്കാം. നിന്റെ ഉറവുകൾ വെളിയിലേക്കും നിന്റെ വീണൊഴുക്കുകൾ വീതിയിലേക്കും ഒഴുകി പോകണമോ? അവ നിനക്കും അന്യന്മാർക്കും കൂടെ അല്ല, നിനക്ക് മാത്രമേ ഇരിക്കാവൂ. നിന്റെ ഉറവ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചു പോയതാണ്. കൊയ്ത്തുള്ള കൗതുകമുള്ള പേടമാനും മനോഹരമായ ഇളമാൻ പേടയും പോലെ അവളുടെ ശൂന്യങ്ങൾ എല്ലാ കാലത്തും നിന്നെ രമിപ്പിക്കട്ടെ. അവളുടെ പ്രേമത്താൽ നീ എല്ലായ്പ്പോഴും മത്തനായിരിക്കാം. മകനെ, നീ പരസ്ത്രീയെ കണ്ട് ഭ്രമിക്കുന്നതും അന്യസ്ത്രീയുടെ മാരണം തഴുകുന്നതും എന്ത്? മനുഷ്യന്റെ വലിയ യഹോവയുടെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു. അവന്റെ നടപ്പൊക്കെയും ഞാൻ തൂട്ടി നോക്കുന്നു. ദുഷ്ടന്റെ ആകൃത്യങ്ങൾ അവനെ പിടിക്കും. തന്റെ പാപപാശങ്ങളാൽ അവൻ പിടിപെടും. പ്രബോധനം കേൾക്കായിയാൽ അവൻ മരിക്കും. മഹാപോഷത്താൽ അവൻ വഴി തെറ്റിപ്പോകും. ചാപ്റ്റർ 6. മകനെ കൂട്ടുകാരന് വേണ്ടി ജാമ്യം നിൽക്കുകയോ അന്യന് വേണ്ടി കൈയടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി. നിന്റെ വായിലെ മൊഴികളാൽ പിടിപെട്ടിരിക്കുന്നു. ആകയാൽ മകനെ, ഇത് ചെയ്യുക. നിന്നെ തന്നെ വിടുവിക്കാം. കൂട്ടുകാരന്റെ കയ്യിൽ നീ അകപ്പെട്ടു പോയല്ലോ. നീ ചെന്ന് താണ് വീണ് കൂട്ടുകാരനോട് മുട്ടിച്ച് അപേക്ഷിക്കാം. നിന്റെ കണ്ണിന് ഉറക്കവും നിന്റെ കണ്ണിമയ്ക്ക് നിദ്രയും കൊടുക്കരുത്. മാൻ നായാട്ടുകാരന്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും എന്ന പോലെ നീ നിന്നെ തന്നെ വിടുവിക്കാം. മടിയ ഉറപ്പിന്റെ അടുക്കൽ ചെല്ലുക. അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തന്റെ ആഹാരം ഒരുക്കുന്നു. കൊയ്ത്തുകാൽ തന്റെ തീൻ ശേഖരിക്കുന്നു. മടിയ, നീ എത്ര നേരം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ എഴുന്നേൽക്കും? കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈയെത്തി കിടക്കാം. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും. നിസ്സാരൻ നിഷ്കർമ്മിയുമായവൻ വായുടെ വക്രതയോടെ നടക്കുന്നു. അവൻ കണ്ണി നിൽക്കുന്നു, കാൽ കൊണ്ട് പരണ്ടുന്നു, തിരിൽ കൊണ്ട് ആംഗ്യം കാണിക്കുന്നു. അവന്റെ ഹൃദയത്തിൽ വക്രതയുണ്ട്. അവൻ എല്ലായ്പ്പോഴും ദോഷം നിദ്രിച്ച് വഴക്കുണ്ടാക്കുന്നു. അതുകൊണ്ട് അവന്റെ ആപത്ത് പെട്ടെന്ന് വരും. കിണറ്റിൽ അവൻ തകർന്നു പോകും. വിശാന്തി ഉണ്ടാകുകയില്ല. ആറു കാര്യം യഹോവയ്ക്ക് വെറുപ്പ്, യഹോവ വെറുക്കുന്നു. ഏഴു കാര്യം അവന്റെ അറപ്പാകുന്നു. ചെറുപ്പമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചിരിയുന്ന കൈയും ദുരുവിലാസം ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ടുകൂടുന്ന കാലും പോസ്റ്റ് പറയുന്ന കള്ളസാക്ഷിയും സൗരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. മകനെ, നിന്റെ അപ്പനെ കൽപ്പനക്കൊപ്പം അപ്പന്റെ കൽപ്പന പ്രമാണിക്ക. അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. അതെല്ലായ്പ്പോഴും നിന്റെ ഉപദേശത്തോട് ബന്ധിച്ചു കൊള്ളാം. നിന്റെ കഴുത്തിലത് കെട്ടിക്കൊള്ളുക. അത് നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും. നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും. നീ ഉണരുമ്പോൾ അത് നിന്നോട് ഞാനോട് സംസാരിക്കും. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു ജീവന്റെ ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവും ആകുന്നു. അവ ദുഷ്ട സ്ത്രീയുടെ വശീകരണത്തിൽ നിന്നും പരസ്ത്രീയുടെ ചക്രവാക്കുകളിൽ നിന്നും നിന്നെ രക്ഷിക്കും. അവളുടെ സൗന്ദര്യത്തിൽ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത്. അവൾ കണ്ണിമുകൊണ്ട് നിന്നെ മത്സീകരിക്കുകയും അരുത്. ദേശീയ അവസരം നിമിത്തം ദീർഘി തിന്നേണ്ടി വരും. വിചാരണ വിലയേറിയ ജീവനെ വേട്ടയാടുന്നു. ഒരു മനുഷ്യനെ തന്റെ വസ്ത്രം വെന്തുപോകാതെ മടിയിൽ തീ കൊണ്ടുവരാമോ? ഒരുത്തിനെ കാൽ പൊള്ളാതെ തീക്കനിലിന്മേൽ നടക്കാമോ? കൂട്ടുകാരന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവൻ ഇങ്ങനെ തന്നെ. അവളെ തൊടുന്ന ഒരുത്തിനും ശിക്ഷ വരാതിരിക്കയില്ല. കള്ളൻ വിശന്നിട്ട് വിശപ്പെടക്കുവാൻ മാത്രം കട്ടാലി, ആരും അവനെ നിരസിക്കുന്നില്ല. അവനെ പിടികിട്ടിയാൽ അവൻ ഏഴിരട്ടി മടക്കി കൊടുക്കാം. തന്റെ വീട്ടിലെ വസ്തുവകയൊക്കെയും കൊടുക്കാം. സ്ത്രീയോട് വ്യഭിചാരം ചെയ്യുന്നവനോ ബുദ്ധിഹീനൻ. അങ്ങനെ ചെയ്യുന്നവൻ സ്വന്തം പ്രാണനെ നശിപ്പിക്കുന്നു. സഹയവും അവമാനവും അവനെ ലഭിക്കും. അവന്റെ നിന്ന മാഞ്ഞു പോവുകയില്ല. ജാരശാഖ പുരുഷന്റെ ക്രോധഹേതുവാകുന്നു. പ്രതികാര ദിവസത്തിൽ അവൻ ഇളക്കുകയില്ല. അവൻ ഇളക്കുകയില്ല. അവൻ യാതൊരു പ്രതിശാന്തിയും കൈക്കൊള്ളുകയില്ല. എത്ര സമ്മാനം കൊടുത്താലും അവൻ തൃപ്തിപ്പെടുകയില്ല. ബാറയ്ക്കുന്നു. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന നാല് ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അത് ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ പരിക എന്ന രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തെ ഇരിക്കുന്നവന് മനുഷ്യൻ അന്യോന്യം കെല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരികയായിരുന്നു മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാനൊരു കറുത്ത കുതിരയെ കണ്ടു. അതിനുവേണ്ടിയിരിക്കുന്നവന് ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരിക്കുന്നു. ഒരു പണത്തിന് ഒരിടങ്ങഴി കോതമ്പ്, ഒരു പണത്തിന് മൂന്നിടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് നാല് ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരികയായിരുന്നു നാലാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞന്ത്രമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന് മരണമെന്ന് പേര്. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശ ശക്തിമേൽ അധികാരം ലഭിച്ചു. അവൻ അഞ്ചാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറക്കപ്പെട്ടവരുടെ ആത്മാക്കളായി ഞാൻ ഇയാളവിടത്തും കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെ കുറിച്ച് നീ എത്രത്തോളം ന്യായങ്ങളെയും പ്രതികാരവും നടത്താതെ ഇരിക്കുമെന്ന് അവർ ഉറക്കം നിന്ന് വിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളം നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുന്നവരായിരിക്കുന്ന സഹവൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്യവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കുമ്പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകത്തിലൂട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സംസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുകളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചു. ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുകയും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണം കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറത്തി. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. അതിനുശേഷം ചാപ്റ്റർ 7. അതിനുശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് നാല് ദൂതന്മാർ ഭൂമിയിലെ നാല് കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ നാല് കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ജീവൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കരയുന്നതും കണ്ടു. ആ ഭൂമിക്കും സമുദ്രത്തിനും കേടുപരുത്തുവാൻ അധികാരം ലഭിച്ച നാല് ദൂതന്മാരോട് നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ടു കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രയേൽ മക്കളുടെ സകല ഗോത്രങ്ങളിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേർ. യഹൂദ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 10,000. രൂബേൻ ഗോത്രത്തിൽ 12,000. ഗാദ് ഗോത്രത്തിൽ 12,000. അശർ ഗോത്രത്തിൽ 12,000. നഫ്താലി ഗോത്രത്തിൽ 12,000. മനശ്ശെ ഗോത്രത്തിൽ 12,000. ശിമെയോൻ ഗോത്രത്തിൽ 12,000. ലേവി ഗോത്രത്തിൽ 12,000. ഇസ്സാഖാർ ഗോത്രത്തിൽ 12,000. സെബൂലോൻ ഗോത്രത്തിൽ 12,000. യോസെഫ് ഗോത്രത്തിൽ 12,000. ബെന്യാമിൻ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000 പേർ. ഇതിന്റെ ശേഷം സകല വ്യാധികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളനിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവരായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അർപ്പിച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും നാല് ജീവികളുടെയും ചുറ്റിൽ നിന്ന് സിംഹാസനത്തിന്റെ മുമ്പിൽ കവിണ് വീണു. ആമീൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതി. സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമീൻ എന്ന് പറഞ്ഞു ദൈവത്തെ നമസ്കരിച്ചു. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് വെള്ളനിലേക്ക് ധരിച്ചിരിക്കുന്ന ഇവർ ആര് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിനാൽ എന്നോട് പറഞ്ഞത് ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിന്റെ എഴുത്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാതെ ആയിരിക്കും. ഇനി അവർക്ക് വിശക്കയില്ല, ദാഹിക്കുകയില്ല. അവയിൽ നിന്ന് യാതൊരു ചൂടും വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. സിംഹാസനത്തിന്റെ മധ്യേയുള്ള കുഞ്ഞാട് അവരെ മേച്ച് ജീവജാലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. എട്ടാം അധ്യായം. അവൻ ഏഴാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനത ഉണ്ടായി. അപ്പോൾ ദൈവസന്നിധിയിൽ ഏഴ് ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് ഏഴ് കാഹളം ലഭിച്ചു. മറ്റൊരു ദൂതനൊരു സ്വർണവും കലശവുമായി വന്നു. സ്വർണ ധൂപകലശവുമായി വന്നു യാഗപീഠത്തിനരികെ നിന്നു. സിംഹവാസത്തിന് മുമ്പിൽ ഒരു സ്വർണ പീഠത്തിന്മേൽ തങ്ങളെ വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോടും ചേർക്കേണ്ടതിന് വളരെ രൂപവർഗം അവന് കൊടുത്തു. രൂപവർഗത്തിന്റെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ അവന്റെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ദൂതൻ ധൂപകലശമെടുത്തു യാഗപീഠത്തിലോ തന്നെ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. ഏഴ് കാഹളമുള്ള ദൂതന്മാർ ഏഴുപേരും കാഹളം ഊതുവാൻ ഒരുങ്ങി നിന്നു. ഒന്നാമത്തെ ഊതി. അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിൽ ചുഴിഞ്ഞിട്ട് ഭൂമി മൂന്നിലൊന്ന് വെന്തുപോയി. വൃക്ഷങ്ങളിൽ മൂന്നിലൊന്ന് വെന്തുപോയി. എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. രണ്ടാമത്തെ ദൂതൻ ഊതി. അപ്പോൾ തീ കത്തുന്ന വന്മല പോലെ ഒരു സമുദ്രത്തിൽ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ മൂന്നിലൊന്ന് ചിത്തമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ മൂന്നിലൊന്ന് ചത്തുപോയി. കപ്പലുകളിലും മൂന്നിലൊന്ന് ഖേദം വന്നു. മൂന്നാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദീപം ഭൂമി ജ്വലിക്കുന്ന ഒരു മഹാ നക്ഷത്രം ആകാശത്തുനിന്ന് വീണു. നദികളിൽ മൂന്നിലൊന്നിലും മീനുകളിന്മേലും ആയിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന പേര്. വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെ ആയി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. നാലാമത്തെ ദൂതൻ ഊതി. അപ്പോൾ സൂര്യനിൽ മൂന്നിലൊന്നിനും ചന്ദ്രനിൽ മൂന്നിലൊന്നിനും നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനും ബാധ തട്ടി. അവരിൽ മൂന്നിലൊന്ന് ഇരുണ്ടുപോയി. രാവും പകലും മൂന്നിലൊന്നും വെളിച്ചമില്ലാതെയായി. അനന്തരം ഒരു കഴുക ഇനി കാഹളം ഊതുവാനുള്ള മൂന്ന് ദൂതന്മാരുടെ കാഹളനാദം ഏതുവായി. പൂവാസികൾക്ക് കഷ്ടം 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 എന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് ആകാശമധ്യ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. പറക്കുമോ സങ്കീർത്തനങ്ങൾ പതിനാറാം അധ്യായം. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത് നീ എന്റെ കർത്താവാകുന്നു. നീ ഒഴികെ എനിക്കൊരു നന്മയില്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അന്യവേദനയെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കയില്ല. അവരുടെ നാമങ്ങളെ എന്റെ നാവിന്മേൽ എടുക്കുകയില്ല. എന്റെ അവകാശത്തിന്റെയും പാലുപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവ് നൂല് എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്നെ യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഞാൻ അവൻ എന്റെ വലത്തെ ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായി വർത്തിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തു ഭാഗത്ത്. യഹോവ എന്റെ വെളിച്ചവൻ രക്ഷയാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം. ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ നിന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയമില്ല. യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയുടെ കാര്യം അപേക്ഷിച്ചു. അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും എന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുസ്ഥാനമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതെന്നും തന്നെ. അനാസ്വദത്തിലുണ്ടെന്ന് കൂടാതെ തന്നെ ഒളിപ്പിക്കും. ശ്രീനിവാസത്തിന്റെ മുടവല്ലെന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവയെ ഞാൻ ഉൾക്കൊള്ളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരലണമേ. എന്റെ മുഖം അന്വേഷിപ്പിയിൽ നിന്ന് നിങ്ങളുടെ കൽപ്പന വന്നുവെന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവയെ ഞാൻ എന്റെ മുഖം അന്വേഷിക്കുന്നു. എന്റെ മുഖം എനിക്ക് മറക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമേ എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവ എന്നെ വഴി എന്നെ കാണിക്കണമേ, എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ, എന്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. നല്ല സാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവൽ പ്രത്യാശ വെച്ച ധൈര്യപ്പെട്ടിരിക്കാമെന്ന് ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് എന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമല്ലേ? എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവനിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവരെന്ന് രുചിച്ചറിവീം, അവന് ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളിൽ ഇരകിട്ടാത്ത വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ വന്ന് എനിക്ക് ചെവിതരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതും ദീർഘായി ശിക്ഷിക്കുകയും ചെയ്യുന്നവനാര്? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതിരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. നിഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിഷേധിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അസ്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥയിലെ എല്ലാവരും സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോവുകയില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ കൊയത്തുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവർ ആരും ശിക്ഷ അനുഭവിക്കുകയില്ല.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും വിശുദ്ധമായ റൂഹായ്ക്കും സ്തുതി, അതുപോലെ നീക്കം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായ പരിപാടിയിരിക്കുന്നവനും വാഴ്ത്താത്തവനായ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ സന്നിധിനാ മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുധനാഴ്ച പ്രഭാതം കൂട് പ്രത്യേക പരിശുദ്ധമായ നോമ്പ്, 13 ദിവസം നീണ്ടു നിൽക്കുന്ന നോമ്പിന്റെ പര്യവസാനം എത്തിച്ചേർന്നിരിക്കുന്ന ഈ ദിനം വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ ദൈവം തന്ന കർവയും കരുണയും ഓർത്ത് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടും ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം എല്ലാ കൃപകളും ചൊരിയണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച പരിശുദ്ധാക്കന്മാരെയും അതുപോലെ തന്നെ നയിക്കുന്ന പിതാക്കന്മാരെയും ആദരവോടെ സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേക മാമനാഥൻ, ഡോക്ടർ ബി സി വർഗീസ് അച്ഛൻ, വന്നിയ തമ്പാൻ വർഗീസ് അച്ഛൻ, ഐസ ബി പ്രകാശ് അച്ഛൻ, വന്നിയ സക്കറിയ റമ്പാച്ചൻ, ദൂരഞ്ചാരി വരെ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വളരെ ആദരവോടെ ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ശുശ്രൂഷയില് ദൈവോചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സാം അച്ഛനെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഈ കൃപയിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നാം ആയിരിക്കുന്ന സ്ഥലത്ത് ഏറ്റവും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ഈ ശുശ്രൂഷകൾ സംബന്ധിക്കുവാനും നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ട് വീരങ്ങളിൽ നിന്ന് കൃപ കണ്ടെത്തുവാൻ തക്കവണ്ണം നമ്മുടെ ഈ കൂട്ടായ്മ ഒരു മുഖാന്തരമാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 334-ാമത്തെ ഗീതം ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം, ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം എന്ന ഗീതം ദൈവമുമ്പാ സമർപ്പിക്കാം. ദൈവസന്നിധിയിൽ മറവായിരിക്കുന്ന ഒന്നും തന്നെ ഇല്ലെന്ന് നമുക്കറിയാം. വളരെ ആഴമായിട്ടുള്ള സകലത്തിന്റെയും അടിസ്ഥാനം കണ്ടെത്താൻ സാധിക്കുന്ന ആ തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളെ കണ്ടെത്തുവാനും ആ ആഴങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്ന കുറവുകളെ കഴുകി ശുദ്ധീകരിച്ച് അവിടെ ദൈവികമായി ചൈതന്യം നിറയ്ക്കുവാൻ തക്കവണ്ണം നമ്മളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൂരത്തിൽ നിന്ന് എന്റെ അന്തരംഗം പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് വിശുദ്ധിയുടെയും നന്മയുടെയും നല്ല ചൈതന്യങ്ങളെ പുറപ്പെടുവിക്കത്തക്കവണ്ണം ഉള്ള ഒരു നന്മയുടെ സ്രോതസ്സായി രൂപാന്തരപ്പെടുവാൻ നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും നമ്മുടെ ചിന്തകളും ബോധങ്ങളും ഒക്കെ ദൈവകൃപയിൽ പൂർണ്ണമാക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ഗീതം ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം, ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം, ആഴത്തിൽ അനന്തമാം, ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം, ആഴങ്ങൾ ആഴങ്ങൾ തേടുന്ന ദൈവം. തമ്പുരാന്റെ തമ്പുരാനെ ഹൃദ്യമായി സ്തുതിക്കത്തക്കവണ്ണം വിശുദ്ധമുള്ള ഒരു ഹൃദയം നൽകാൻ നമുക്കിടയാവണം. നമ്മുടെ ഈ കൂട്ടായ്മയൊക്കെ അതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിരന്തരം ദൈവമുമ്പാകെയുള്ള നമ്മുടെ പ്രാർത്ഥനകളും നമ്മൾ കേൾക്കുന്ന വചനങ്ങളും ഒക്കെ ആ ഒരു ആത്മീയ ബോധ്യങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ പരുവപ്പെടുവാൻ തക്കവണ്ണം, രൂപാന്തരം ലഭ്യമാകുവാൻ തക്കവണ്ണം ഇടയാകണം. നമുക്കറിയാം 13 ദിവസം നീണ്ടുനിന്ന നോമ്പിന്റെ പര്യവസാനം, പക്ഷേ ഇന്നെല്ലാ പള്ളികളിലൂടെ ഇന്ന് വൈകിട്ട് കുർബാന ചൊല്ലുമായിരിക്കാം, അതല്ലെങ്കിൽ നാളെയാണ് കറക്റ്റ് ഡേറ്റ് എങ്കിൽ തന്നെയും ഇന്ന് വൈകിട്ട് കുർബാന ഉണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയോടുകൂടി നമ്മുടെ നോമ്പ് അവസാനിക്കുകയാണ്. ഈ നോമ്പിന്റെ ഘട്ടങ്ങളിലൊക്കെ പ്രത്യേകമായി നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധ ശ്ലീഹന്മാരുടെ സാന്നിധ്യവും അവരുടെ ജീവിത അനുഭവങ്ങളും നമുക്ക് നൽകുന്ന ഒരു വലിയ പ്രതീക്ഷയും പ്രത്യാശയും അത് അനവധിയാണ്. ജീവിതത്തിന്റെ പ്രതികൂല ഘട്ടങ്ങളിലും എന്ന് ക്രിസ്തു അവരുടെ ഹൃദയത്തിനുള്ളിൽ ഒരു ജീവനുള്ള ശക്തിയായി രൂപപ്പെട്ടു വന്നു. അന്ന് മുതൽ അവർ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല, ക്രിസ്തുവിന് വേണ്ടിയാണ് എന്നുള്ള ഒരു വലിയ തിരിച്ചറിവിലേക്ക് അവർ വളർന്നപ്പോഴ് ആ തിരിച്ചറിവിലേക്കുള്ള അവരുടെ വളർച്ച മുമ്പുണ്ടാ അവർക്ക് മുമ്പേ വന്ന പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ ആ ഒരു സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ശോഭനമായ ഒരു ഒരു അനന്ത സാധ്യത അവർക്ക് ലഭ്യമാകുവാൻ തക്കവണ്ണം ഇടയായി എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ കൂടി നമ്മൾ തിരിച്ചറിയുകയാണ്. പത്രോസും പൗലോസും ഉൾപ്പെടെയുള്ള എല്ലാ ശ്ലീഹന്മാരും സന്തോഷത്തോടുകൂടി ക്രിസ്തുവിന് വേണ്ടി മരണം വരിച്ചത് അതിനപ്പുറമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമുണ്ടെന്നുള്ള ഒരു സത്യം കർത്താവിന്റെ പുനരുത്ഥാനത്തിൽ കൂടി അവർ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ്. നമുക്കറിയാം നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന അവസരങ്ങളിൽ ഈ ശിഷ്യന്മാരെ അടുക്ക വിളിച്ച് അവരോട് പറയുന്ന ഒരു വലിയ സത്യമുണ്ടായിരുന്നു, കണ്ടാലും ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും. ആ ഒരു ദൈവ സാന്നിധ്യത്തിന്റെ ഉറപ്പ് അവർ ഹൃദയത്തിനുള്ളിൽ ക്രിസ്തു എങ്ങനെ പറഞ്ഞോ അതേ ബോധ്യത്തോടുകൂടി അവർ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ അവർക്ക് മുമ്പേ അതിഭീകരമായിട്ടുള്ള പീഡന കടന്നു വന്നപ്പോഴും അവർ തളർന്നു പോകാതെ തകർന്നു പോകാതെ ആ വേദനയുടെ വേദന നൽകുന്ന മുറിവിന്റെ ഭയാനകതയൊക്കെ വിസ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ വേദനകളെ ദേഷ്യത്തോടും അല്ലെങ്കിൽ അലോസരത്തോടും അല്ല സന്തോഷത്തോടുകൂടെ അവർ സ്വീകരിച്ചു എന്നുള്ളത് നമുക്കറിയാമല്ലോ. പത്രോസ് ലീഗയൊക്കെ വധിക്കാനായിട്ട് ഇങ്ങനെ വരുമ്പോൾ നിനക്ക് എങ്ങനെയുള്ള മരണമാണ് വേണം എന്ന് പറഞ്ഞപ്പോൾ ക്രൂശിക്കാനായിട്ട് ഒരു പ്രദേയം പറഞ്ഞു പറയുന്നൊരു വാക്യമുണ്ട്, ക്രിസ്തുവിനെ പോലെ തല മുകളിലോട്ട് ഉയർത്തി ക്രൂശിക്കാനുള്ള യോഗ്യത എനിക്കില്ലെന്നറിയാം, അതുകൊണ്ട് എന്നെ തല കീഴായിട്ട് ക്രൂശിക്കുക. ഒരുപക്ഷെ അതിനു മുമ്പൊക്കെ പത്രോസിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ക്രിസ്തുവിന്റെ കൂടെയുള്ള ആളെന്ന് പറയാൻ പോലും ഭയപ്പെട്ടുകൊണ്ട് അവനെ അറിയുന്നില്ലെന്ന് പറഞ്ഞ് ഒളിച്ചോടിയ മനുഷ്യനാണ്. അത് ക്രൂരമായ മൂർച്ചയുള്ള വാളിന്റെ മുമ്പിൽ എന്നെ തല കീഴായി ക്രൂശിച്ചോ എന്ന് പറഞ്ഞ് തന്നെ ശരീരം വെച്ചു കൊടുത്തു. ഓരോ ശിഷ്യന്മാരും അങ്ങനെ. എന്താണ് അവർക്ക് അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് വളരാനുള്ള കാരണം? ആ തിരിച്ചറിവിലേക്ക് വളരാനുള്ള കാരണം ആ ക്രിസ്തു സാന്നിധ്യ ബോധം അവരനുഭവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 145-ാം സങ്കീർത്തനം 18-ാം വാക്യം നമ്മൾ ഇങ്ങനെ ഓർപ്പിക്കുന്നത്, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകും. അത്ര ഭയങ്കരമായ ഒരു വാക്യമാണ്. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി, ആ ഒരു സത്യമായി എന്നുള്ളതിന്റെ അടുത്ത് വലിയൊരു അർത്ഥമുണ്ട്. സത്യമായി, സത്യം ക്രിസ്തുവാണ്. ആ പൂർണ്ണ ബോധ്യത്തോടുകൂടി വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനാകുന്നു. ആ സത്യത്തോടുള്ള തിരിച്ചറിവാണ് അവര് മരണത്തെ വലിയ അനുഗ്രഹമായി, അതൊരു കിരീടമായി, മരണത്തെ ചിരസൽ അണിയുന്ന വർണ്ണമുള്ള ഒരു കിരീടമായിട്ട് അവർ തിരിച്ചറിഞ്ഞത്. പക്ഷേ നമുക്കും ഈ ഒരു തിരിച്ചറിവ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴ് നമുക്ക് മുമ്പുണ്ടാകുന്ന ഏത് ക്രൂരമായ നമ്പറുകളെയും പ്രതിബന്ധങ്ങളെയും അതൊക്കെ ഒരു വലിയ വർണ്ണശബളമായ കിരീടം ശിരസിൽ അണിയുന്നു എന്നുള്ള ബോധ്യത്തിലേക്ക് വളരണമെങ്കിൽ ഈ ക്രിസ്തു സാന്നിധ്യം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അതിന്റെ അർത്ഥതലത്തിൽ തിരിച്ചറിയുക എന്നുള്ളതാണ്. കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നമുക്കൊപ്പമുള്ള ക്രിസ്തു ലോകത്തിലേക്ക് വന്നു തന്നെ ഒരു സന്ദേശമായിട്ടാണ് ഇമ്മാനുവൽ, ഞാൻ ദൈവം നമ്മുടെ കൂടെ എന്നുള്ള അർത്ഥത്തിലാണ്. അത് ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞു. സങ്കീർത്തനക്കാരും ആ ഒരു ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ദൈവമായി അപേക്ഷിക്കുന്നതാണ് നമ്മൾ കണ്ടത്. വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാകുന്നു. നമ്മുടെ ഈ കൂട്ടായ്മയൊക്കെ ആ ഒരു ദൈവ സാന്നിധ്യ ബോധത്തിലേക്ക് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതാകട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നേരത്തെ ആർപ്പിച്ചതുപോലെ ഇന്ന് ദൈവവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട സാം സങ്കച്ചൻ അച്ഛനാണ്. അച്ഛനൊരു അറിയപ്പെട്ട സുവിശേഷകനാണ്. കൊല്ലമല എന്ന് പറയുന്ന സ്ഥലത്ത്, എനിക്ക് തോന്നുന്നു മാവേലിക്കര ആ ഒരു ഭാഗത്താണ് കൊല്ലമല എന്ന ഉള്ള സ്ഥലത്താണ് അച്ഛന്റെ ഭവനം. അച്ഛനിപ്പോഴ് കൊല്ലമല പള്ളിപ്പാട് ഹരിപ്പാട് ആലപ്പുഴ ഒരു ഭാഗത്താണ്. അച്ഛനിപ്പോഴ് കാനഡയിലാണ്. വിവിധ സഭയിലെ വിവിധ മേഖലയിൽ അച്ഛൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അച്ഛനെ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അച്ഛന് ഇതിനു മുമ്പ് ഡാലസ് സെന്റ് ജോർജ് പള്ളിയുടെ 3 ദിവസത്തെ കൺവെൻഷന് ഇവിടെ കടന്നു വരികയും വളരെ അനുകൂലമായ കൺവെൻഷന് നേതൃത്വം നൽകുകയും ചെയ്തു. അന്ന് മുതലാണ് എനിക്ക് അച്ഛനുമായിട്ടുള്ള ഒരു പരിചയം. പല അവസരങ്ങളിലും ഈ ശുശ്രൂഷയിൽ അച്ഛന്റെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും എനിക്ക് സമയത്തിന് വിളിക്കുവാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇവിടെ താലിക്കച്ചമ്മ ഉറപ്പിച്ച അനുസരിച്ചാണ് പ്രിയപ്പെട്ട അച്ഛനെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യാൻ തക്കോണം ഇടയായത്. ഞാൻ ആവശ്യപ്പെട്ട ഒരു മടിയും കൂടാതെ വളരെ സന്തോഷത്തോടുകൂടി ഈ ദൈവദിന ശുശ്രൂഷയ്ക്ക് വേണ്ടി അച്ഛനെ ഒരുങ്ങുകയും അച്ഛനെ ഇതിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് എന്നുടയോ അനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമെന്നുള്ള ഗീതത്തിന്റെ അനുതാപ ഗീതത്തിന്റെ ഏതാനും ഇരടികളെ ദൈവഭാഗം സമർപ്പിക്കാം. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛന് തിരുവചനത്തിൽ ധ്യാനം നിർവഹിക്കുന്നതാണ്. എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ നീ കാത്തിടണമെന്നുള്ള ഗീതത്തിന്റെ ഏതാനും ഈരടികളും ദൈവഭാഗം സമർപ്പിക്കാം.
എന്നുടയോനെ
ധ്യാനത്തിനായി പ്രിയപ്പെട്ട സാമസനെ വളരെ ആദരവോട് സ്വാഗതം ചെയ്യുന്നു.
ദൈവത്തിന്റെ ദ്രേക ദൈവത്തിന്റെ ഭിന്നതിരുനാമം വാഴ്ത്തപ്പെടട്ടെ. അഭിമന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനി വന്നീരായ വൈദിക ശ്രേഷ്ഠരെ, വിവിധ സ്ഥലങ്ങളിലായി ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അതിനായി രാജേഷന്റെ ആമുഖമായ വാക്കുകൾക്ക് നന്ദി. ഞാൻ അറിയപ്പെടുന്ന ഒരു പ്രസംഗകൻ അല്ല. ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ശ്രേഷ്ഠരായ വൈദിക ശ്രേഷ്ഠർ കോളിൽ സംബന്ധിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരുടെ മുമ്പിൽ വലിയ ഭയത്തോടും വിറയലോടും കൂടിയാണ് ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നത്. പരിശുദ്ധ ശ്ലീഹ നോമ്പിന്റെ അവസാന ദിനത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. സഭ അച്ഛനാമുഖ വാക്കുകളിൽ ഓർമ്മിപ്പിച്ചതുപോലെ ശ്ലീഹന്മാരെ പൊതുവായും പത്രോസ് പൗലോസ് ശ്ലീഹന്മാരെ വിശേഷാലും ഓർക്കുന്ന ദിവസങ്ങളിലേക്കാണ് നാം കടന്നു വിടുന്നത്. ഈ ദിവസത്തെ ചിന്തയ്ക്കായിട്ട് അതുകൊണ്ട് തന്നെ കർത്താവ് തന്റെ ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്ന ആ ഒരു സംഭവത്തെ അല്പസമയം ധ്യാനിക്കുവാനും എന്റെ ചെറിയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാനെന്തൊക്കെ വണ്ണം നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് അത് റിഫ്ലക്ട് ചെയ്യുവാനെന്തൊക്കെ വണ്ണമാണ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5:1-11 വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കിയെടുത്തുകൊണ്ട് ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെടുന്നു. ഗനസരേത് തടാകത്തിന്റെ കരയിൽ നമ്മുടെ കർത്താവ് നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് വലിയ തിരക്ക് തിക്കും തിരക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് കർത്താവ് കാണുന്നു. അവയിൽ ഉണ്ടായിരുന്ന മീൻപിടുത്തക്കാർ രാത്രിയുടെ അധ്വാനത്തിന് ശേഷം അവർ വല കഴുകുകയായിരുന്നു. ആ പടകിൽ ഷീമോൻ ഉള്ളതായ ഒന്നിൽ കർത്താവ് കയറിയിട്ട് അവനോട് പറയുകയാണ്, കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന്. ഷീമോൻ അവന്റെ വാക്കിന് വില കൊടുത്തുകൊണ്ട് കരയിൽ നിന്ന് നീക്കുകയും ആ പടകിലിരുന്ന് അവൻ പുരുഷാരത്തെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ആ ഉപദേശങ്ങളുടെ അവസാനം ഷീമോനോട് കർത്താവ് പറയുന്നു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കുവാനായി വലയിറക്കുക. ഷീമോൻ മറുപടിയായി പറയുകയാണ്, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. അവനെ അനുസരിക്കുമ്പോൾ പെരുത്ത മത്സ്യക്കൂട്ടം അവർക്ക് ലഭിക്കുകയും അത് വല കീറാറാവുകയും ചെയ്യുകയും മറ്റു പടകിലുള്ള കൂട്ടാളികളെ സഹായത്തിനായി അവൻ മാടി വിളിക്കുകയും ചെയ്യുന്നു. ആ 2 പടകു മുങ്ങുമാറാകുമ്പോൾ പെരുത്ത മത്സ്യ ലഭ്യത അവർക്കുണ്ടാവുകയാണ്. ഷിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണ് ഇങ്ങനെ പറയുകയാണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണം. അവർക്കെല്ലാവർക്കും വലിയ സംഭ്രമമുണ്ടായി. തന്റെ കൂട്ടാളികളായ യാക്കൂബും യോഹന്നാനും എല്ലാം ഭ്രമിച്ചു നിൽക്കുമ്പോൾ യേശു ശിമോനോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവർ ആകും എന്ന് പറയുകയാണ്. അതിനുശേഷം അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ച് സകലവും വിട്ട് അവനെ അനുഗമിക്കുന്നു. ഇതാണ് നമ്മൾ ആധാരമായി എടുക്കുന്ന വേദഭാഗ സംഭവം. ശിമോന്റെ വള്ളത്തിലേക്ക് കയറിയ കർത്താവ് ശരിക്കും അവന്റെ ജീവിതത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അവനോട് പറയുകയാണ്, കരയിൽ നിന്ന് അല്പം മാറ്റിയിടുക. സാധാരണത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന്റെ സാധാരണത്വങ്ങളുണ്ടല്ലോ, കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം സാധാരണ ജീവിതത്തിൽ നിന്ന് നമ്മുടെ പൊതുവായ ചില ശീലങ്ങളിൽ നിന്ന് അല്പം അകലം പാലിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ചില തീരങ്ങളിലൊക്കെ അടിപ്പെട്ട് നിൽക്കുന്നവരാണ്. ചില തീരം ചില തെറ്റായ ശീലങ്ങളുടെ തീരമാകാം, ചില തെറ്റായ കൂട്ടുകാരുടെ തീരമാകാം, നാം തന്നെ അകപ്പെട്ടിരിക്കുന്ന ചില പ്രതിസന്ധികളുടെ തീരമാകാം. അങ്ങനെ നമ്മുടെ ജീവിതമാകുന്ന പടകിനെ ചില തീരങ്ങളിലൊക്കെ നാം കെട്ടിയിട്ടിരിക്കുകയാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ആ നാം സാധാരണമെന്ന് കരുതുന്ന ആ തീരങ്ങളിൽ നിന്ന് അല്പം ആഴത്തിലേക്ക് നാം നമ്മുടെ ജീവിതമാകുന്ന വഞ്ചിയെ ഒന്ന് മാറ്റിയിടേണ്ടതുണ്ട്. അങ്ങനെ മാറ്റി ഇടുവാൻ തയ്യാറാകുന്നവന് മാത്രമാണ് തൃപ്തിയടയത്തക്ക രീതിയിൽ നല്ല വിഭവങ്ങൾ ലഭിക്കുന്നത്. തീരം വിടാൻ മടിക്കുന്നവന് പരിമിതമായ വിഭവങ്ങൾ കൊണ്ട് മാത്രം തൃപ്തിയടയേണ്ടി വരും. എന്നാൽ ആത്മീകമായ നമ്മുടെ ജീവിതത്തിൽ നാം ആകപ്പെട്ടിരിക്കുന്ന നാം നമ്മളെ തന്നെ കിട്ടിയിട്ടിരിക്കുന്ന ഈ തീരങ്ങളിൽ നിന്നൊക്കെ അല്പം ആഴങ്ങളിലേക്ക് നമ്മുടെ ജീവിതമാകുന്ന പടകിനെ നയിക്കുമ്പോൾ വലിയ ആത്മീയ അനുഭവങ്ങളെ നമുക്ക് നേടാൻ ആവും എന്നോർക്കുക. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അതുകൊണ്ട് സാധാരണമാകുന്ന ഈ തീരങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതമാകുന്ന വഞ്ചിയെ കൊണ്ട് മാറ്റിയിടണം. അപ്പോൾ നാം പ്രസംഗപീഠമായി മാറും. കർത്താവ് പ്രസംഗിക്കുവാനുള്ള പീഠമായി, പുൽപ്പിച്ചായി, പോഡിയമായിട്ടൊക്കെ നമ്മൾ മാറുന്നത് അന്നേരമാണ്. നമ്മുടെ ജീവിതം തന്നെ ഒരു പ്രസംഗമായി മാറുന്നത് അന്നേരമാണ്. നാം ഈ തീരങ്ങളിൽ അകപ്പെട്ട് അടിപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു മാറ്റം അനിവാര്യമാണെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. അത് തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ശ്ലീഹന്മാർ അവരുടെ സാധാരണമാകുന്ന ജീവിതങ്ങളിൽ നിന്ന് അവർ അകലം പാലിച്ച് ദൈവീക കൽപ്പനകളെ അനുസരിക്കുന്നവരായി മാറിയ അതിന്റെ മഹനീയ സ്മരണയെയാണ് ഈ ദിവസങ്ങളിൽ നാം നിർവഹിക്കുന്നത് എന്നോർക്കുക. നാം പ്രസന്നപീഠമായി മാറണമെങ്കിൽ, മനുഷ്യരെ ആകർഷിക്കുന്നവരായി നാം മാറണമെങ്കിൽ, മനുഷ്യരെ ദൈവത്തിനു വേണ്ടി നേടുന്നവരായി ഈ വേദഭാഗത്തിന്റെ അവസാനം മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും, നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകുമെന്നാണ് കർത്താവ് പറയുന്നത്. ആ അനുഭവത്തിലേക്കുള്ള വിളി നമുക്കുമുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം ഇന്ന് എവിടെ അടിഞ്ഞിരിക്കുന്നുവോ ആ തീരങ്ങളിൽ നിന്ന്, തെറ്റായ തീരങ്ങളിൽ നിന്നുള്ള മാറ്റം അനിവാര്യം. രണ്ടാമതായി ഈ ഭാഗത്ത് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് വല കഴുകിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ വന്ന് കർത്താവ് പറയുകയാണ്, അല്പം നീക്കി വലയിറക്കുവാൻ തക്ക വന്ന. മറുപടി പറയുന്നത്, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന്. അവന്റെ വാക്കിന് കൊടുക്കുന്ന വില, അവന്റെ വാക്കിന് വില കൽപ്പിക്കുന്ന മനുഷ്യരായി നാം മാറുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ഹിതങ്ങളിലേക്ക്, നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് ദൈവത്തെ ഇറക്കിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന മനുഷ്യരാണ് നാം എല്ലാവരും. അവന്റെ വാക്കിന് വില കൽപ്പിക്കുന്നവരും അവന്റെ ഹിതത്തിന് അനുസൃതമായി പ്രവർത്തിക്കുന്നവരുമായി മാറുവാൻ തക്കവണ്ണം നമുക്കാവുന്നു. അവനെ പിൻപറ്റുവാനും അവനെ അന്വേഷിക്കുവാനും അവന്റെ വചനങ്ങളെ അനുസരിക്കുവാനും അവ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണെന്ന് പരിശുദ്ധ ശ്ലീഹന്മാരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. അവർ അവന്റെ വാക്കിനെ വിശ്വസിച്ച് സകലവും വിട്ട് അവനെ പിൻപറ്റി അവന്റെ ജീവിതത്തെ ലോകത്തിന് കാട്ടിക്കൊടുത്തവരാണ്. അതുകൊണ്ടാണ് അവർ ഇന്നും വിവിധ ഇടങ്ങളിൽ നമുക്ക് അവരെ സ്മരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ആത്മീക അനുഭവം നമുക്ക് ഉണ്ടാകുമോ? അവന്റെ വാക്കിന് വില കൊടുത്തവർക്ക് സംഭവിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതുവരെ കാണാത്ത മഹനീയമായ അനുഭവങ്ങളാണ്. അവന്റെ വാക്കിന് നാം വില കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നോർക്കുക. ചിലപ്പോൾ ലോകപ്രകാരം നോക്കുമ്പോൾ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യർ വളരെ പെട്ടെന്നൊന്നും വിജയിക്കുന്നതായോ വലിയ സമ്പൽ സമൃദ്ധിയിലേക്കൊന്നും എത്തുന്നതായോ ഒന്നും നമുക്ക് തോന്നുകയില്ല. എന്നാൽ അൾട്ടിമേറ്റ്ലി ആത്യന്തികമായി അവർ വിജയിക്കുന്നു, അവർക്ക് വലിയ സമാധാനം ലഭിക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അവന്റെ സാന്നിധ്യവും വചനവും അത്ഭുതങ്ങൾ തീർക്കുന്നതായി ശിഷ്യന്മാർ, പ്രത്യേകിച്ച് ശിമോൻ, തിരിച്ചറിയുകയാണ്. ആ തിരിച്ചറിവ്, അവന്റെ വാക്കിന് വില കൊടുത്തപ്പോൾ ഉണ്ടായ വലിയ അനുഭവം, എന്തിനു വേണ്ടി അധ്വാനിച്ചു, ഒരാത്രി മുഴുവൻ അധ്വാനിച്ചു, അതൊന്നും കിട്ടിയില്ല, എന്നാൽ അവന്റെ വാക്കിനനുസൃതമായി വലിയിറക്കിയപ്പോൾ ലഭിച്ച ആ വലിയ മത്സ്യ സമൃദ്ധിയിൽ കണ്ണു തള്ളി നിൽക്കുന്ന ശിമോൻ അവൻ വളരെ പെട്ടെന്ന് അവൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഉണ്ട്. അത് അവൻ കർത്താവിന്റെ കാലിൽ വീണ് ഇപ്രകാരം പറയുകയാണ്, കർത്താവേ ഞാൻ പാപിയായ മനുഷ്യനാകുകൊണ്ട് എന്നെ വിട്ടുപോകണം, കർത്താവെ ഞാൻ പാപിയായ മനുഷ്യനാണ് എന്നെ വിട്ടുപോകണം. പലപ്പോഴും നമ്മുടെ തെറ്റുകളെ പറ്റിയുള്ള ബോധം നമുക്ക് ബോധ്യം നമുക്ക് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അവന്റെ സാന്നിധ്യത്തിന്റെ കുറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ്. അവൻ നമ്മുടെ കൂടെയുള്ളപ്പോൾ, അവൻ നമ്മുടെ ജീവിതമാകുന്ന പടകിലുള്ളപ്പോഴൊക്കെ നമ്മുടെ അയോഗ്യതകളെ പറ്റി, നമ്മുടെ തെറ്റുകളെ പറ്റി, നമ്മുടെ പാപങ്ങളെ പറ്റിയുള്ള ബോധം നമുക്കുണ്ടാവുകയുള്ളൂ. അവന്റെ സാന്നിധ്യവും അവന്റെ വാക്കിന് വിലയിറക്കിയപ്പോഴുള്ള ആ മഹനീയമായ അത്ഭുതങ്ങളെയൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ശിമോന് വലിയ മാറ്റമുണ്ടാവുകയാണ്. ഒരു പരിവർത്തനത്തിന്റെ അനുഭവം. അവനവന്റെ കാൽക്കൽ വീണ് പറയുകയാണ്, കർത്താവേ നീ എന്നെ വിട്ടുപോകണം, ഞാൻ അത്ര വിശുദ്ധനല്ല. നീ എന്റെ പടകിൽ നിൽക്കാൻ, നിന്റെ സാന്നിധ്യത്തിന്റെ മുൻപിൽ നിൽക്കുവാൻ തക്ക വണ്ണമുള്ള വിശുദ്ധിയൊന്നും എനിക്കില്ല. ഞാൻ വെറും പാപിയായ മനുഷ്യൻ, ഞാൻ അയോഗ്യനായ മനുഷ്യനാണ്. ആ തിരിച്ചറിവിലേക്ക് എത്തുന്നതാണ് ശിഷ്യത്വം എന്നുള്ളത്. നമ്മുടെ പാപബോധം നമുക്കുണ്ടാകുവാൻ തക്ക വണ്ണം അവന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നാം തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകുന്നത്, നാം വീണ്ടും വീണ്ടും വീണുപോകുന്നത്, എപ്പോഴും പറയാറുണ്ട്. പ്രൊഫ് ഷെനോഡയുടെ ഒരു പുസ്തകത്തിൽ, പ്രീസൂട്ടിനെ പറ്റിയുള്ള പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, റിപ്പൻറ്റിങ് കണ്ടിന്യൂസ് ആയിട്ടുള്ള റിപ്പൻറ്റൻസിനപ്പുറത്തേക്ക് ഒരു പെർഫെക്ഷനിലേക്ക് നടത്തുക, നയിക്കപ്പെടുക എന്നുള്ളതാണ് ക്രിസ്ത്യാനിയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത്. തീർച്ചയായിട്ടും അനുതാപം ആവശ്യമാണ്. എന്നാൽ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഞാൻ അനുദപിക്കുന്നുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്തേക്കുള്ള ക്രിസ്ത്യൻ പെർഫെക്ഷൻ, അതിലേക്ക് നാം പ്രയാണം ചെയ്യുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഓർക്കുക. അപ്പോൾ ശിമോൻ കർത്താവിന്റെ സാന്നിധ്യം, അത്ഭുതം, അവന്റെ വാക്കിന് കൊടുക്കുന്ന വില, ഇതിലേക്ക് ആകത്തുകയായി അവന്റെ തിരിച്ചറിവ്, അവന്റെ പാപബോധം, ഇതെല്ലാം അവിടെ ഉള്ളവാകുകയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഞാൻ പാപിയായ മനുഷ്യനാകുകൊണ്ട് എന്നെ വിട്ട് പോകണമെന്ന് ഭയചകിതരായി നിന്നുകൊണ്ട് ആ ബോധത്തിലേക്ക് വരികയാണ് എന്ന് നാം ഓർക്കുക. ആരിൽ നിന്ന് എല്ലാം ഉളവായോ അത് അത്ഭുതങ്ങൾ തീർക്കുന്നു എന്ന് കണ്ട് ശിമോൻ സൃഷ്ട വസ്തുക്കളിൽ നിന്ന് സ്രഷ്ടാവിലേക്ക് തിരിയുകയാണ്. അവൻ എന്തിനു വേണ്ടി അധ്വാനിച്ചോ അവയെല്ലാം ഒന്നുമല്ല എന്നൊരു തിരിച്ചറിവിലേക്ക് അവൻ എത്തുകയാണ്. അതൊന്നും അവന്റെ ജീവിതത്തിൽ ഒന്നുമല്ല. രാത്രി മുഴുവൻ ഇതിനു വേണ്ടി അധ്വാനിക്കുകയാണ്. എന്നാൽ അത് ലഭിച്ചപ്പോൾ അതിൽ കണ്ണുടക്കാതെ, സൃഷ്ട വസ്തുക്കളിൽ കണ്ണുടക്കാതെ അതിന്റെ ദാതാവിലേക്ക് അവന്റെ കണ്ണുകൾ എത്തുന്നതാണ് ശിഷ്യത്വം. നാം ദൈവം തരുന്നതിനപ്പുറത്ത് ദൈവത്തെ തന്നെ നേടുവാൻ ശ്രമിക്കണം എന്ന് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ അവന്റെ ഇല്ലായ്മയിൽ നിന്നല്ല, പലപ്പോഴും നമ്മുടെ ഇല്ലായ്മകളിൽ, നമ്മുടെ കുറവുകളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മൾ നൊമ്പരപ്പെടുന്ന അനുഭവങ്ങളിലൊക്കെ നാം ദൈവത്തെ തേടാറുണ്ട്, ദൈവത്തെ അന്വേഷിക്കാറുണ്ട്. എന്നാൽ ശിമോൻ അവന്റെ സമൃദ്ധിയുടെ അനുഭവത്തിൽ സർവവും ഉപേക്ഷിച്ച് ദൈവത്തെ പിന്തുടരുന്നതായി നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അസാമാന്യമായ മാതൃകയാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. അതിശയിപ്പിക്കുന്ന മീൻ ലഭ്യതയിൽ, സമ്പൽ സമൃദ്ധിയിൽ ആനന്ദിക്കാതെ ഇട്ടെറിഞ്ഞ് അവയെല്ലാം എന്നുള്ള തിരിച്ചറിവിൽ അതിന്റെ ദാതാവിനെ പിൻപറ്റുന്ന അനുഭവം. പലപ്പോഴും നമ്മുടെ ജീവിതം ഉടക്കിപ്പോകുന്നത്, നാം ചില തീരങ്ങളിൽ അടിപ്പെട്ടു പോകുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ കണ്ണുകൾ ഉടക്കിപ്പോകുന്നത് അവൻ തരുന്നവയിൽ മാത്രമാണ്. അവൻ തരുന്നതിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് അതൊക്കെ ആവശ്യമാണ്. എന്നാൽ അതിൽ കണ്ണുടക്കി അതിൽ ഉരുങ്ങിക്കിടക്കുന്ന മനുഷ്യരായി മാറാതെ അതിന്റെ ദാതാവിനെ നൽകുന്നവനെ പിൻപറ്റുവാൻ, അവനെ നേടുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നെങ്കിൽ ആ തേടലാണ് ശിഷ്യത്വം എന്നുള്ളത്. ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ തക്കവണ്ണം നമുക്കാവുമോ? അവൻ തരുന്നതിനപ്പുറം അവനെ കണ്ടെത്തുവാൻ തക്കവണ്ണം, അവനെ കൂടുതലായി നേടുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമോ എന്ന് ഓർക്കുക. തികവിൽ നിന്ന് തികവിന്റെ ഉടയവനെ തേടുന്ന ശിമോനെ നമ്മളോട് കാണുകയാണ്. തികവിൽ നിന്ന് തികവിന്റെ ഉടയവനെ തേടുന്ന ശീമോനെ പോലെ ആയിത്തീരുന്ന ശിഷ്യരായി മാറുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമോ? അങ്ങനെ അവർ പടകുകളെ കരക്കടുപ്പിച്ച് സകലവും വിട്ട് അവനെ അനുഗമിക്കുന്നു, എല്ലാം വിട്ട് അവനെ അനുഗമിക്കുകയാണ്. അവർക്ക് പരിചിതമായ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുന്നു, അവരുടെ തൊഴിലിനെ ഉപേക്ഷിക്കുന്നു, അവരുടെ അപ്പനമ്മമാരെ ഉപേക്ഷിച്ച് കർത്താവിനെ പിൻപറ്റുന്ന അനുഭവം, ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ? കർത്താവിനോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവർ ആകും എന്ന്. മനുഷ്യരെ പിടിക്കുവാൻ യോഗ്യതയും അർഹതയും ഒക്കെ ലഭിക്കുന്നത് ദൈവത്താൽ പിടിക്കപ്പെട്ടവർക്കാണ് എന്നോർക്കുക. മനുഷ്യരെ പിടിക്കുവാൻ തക്കവണ്ണം, ആകർഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നെങ്കിൽ നാം ദൈവത്താൽ പിടിക്കപ്പെട്ട മനുഷ്യരാണ്. നമുക്കാരെയും ഈ വലിയ ശുശ്രൂഷയിലേക്ക്, ഈ വലിയ ദൗത്യത്തിലേക്ക് ആകർഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നാം ദൈവത്താൽ പിടിക്കപ്പെട്ട മനുഷ്യരല്ല എന്ന് സാരം. ശിഷ്യന്മാർ മനുഷ്യരെ പിടിക്കുവാൻ തക്കവണ്ണം യോഗ്യരായി ഇറങ്ങുന്നത് ആദ്യം അവർ ദൈവത്താൽ പിടിക്കപ്പെട്ടതുകൊണ്ടാണ്. അങ്ങനെ ദൈവത്താൽ പിടിക്കപ്പെട്ട മനുഷ്യരായി മാറുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധ ശ്ലീഹന്മാരെ ഓർക്കുന്നതായ ദിവസത്തിൽ ശിഷ്യത്വത്തിലേക്കുള്ള വിളി വിലയുള്ള വിളിയാണ് എന്ന് മനസ്സിലാക്കുക. ഒട്ടും എളുപ്പമല്ല. നമ്മുടെ തീരങ്ങളിൽ നിന്ന്, നാം അണ്ടിപ്പെട്ടിരിക്കുന്ന ചില തീരങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് അവന് പ്രസംഗപീഠമായി നാം നമ്മളെ തന്നെ മാറ്റി അവന്റെ വാക്കിന് വില കൊടുക്കുന്ന മനുഷ്യരായി നാം മാറി അവൻ നമ്മിലൂടെ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ അയോഗ്യതകളെ നാം തിരിച്ചറിഞ്ഞ് അനുതാപത്തിലൂടെ ഒരു പരിപൂർണമായ ക്രിസ്തീയ പരിപൂർണതയിലേക്ക് വളരുന്ന അനുഭവങ്ങളിലൂടെ അവനാൽ പിടിക്കപ്പെട്ട് അവനിലേക്ക് അനേകരെ ആകർഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നെങ്കിൽ അതാണ് ശിഷ്യത്വം. ക്രിസ്തുവിന്റെ അനുകാരികൾ എന്ന് പറയുന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നിത്യവും സാക്ഷിക്കുന്ന അനുഭവം ഉണ്ടാകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ രൂഹ ഏവരെയും സഹായിക്കട്ടെ. പ്രകാരം ഒരു അവസരം തന്ന സൗത്ത് അമേരിക്കൻ ഭദ്രാസനത്തിലെ എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
അഭിവന്യ തിരുമേനി, ഇന്ന് വചനം നമുക്കായി പങ്കിട്ടുതന്ന ഒന്നിനായ സാം തങ്കച്ചൻ കൊല്ലമലച്ചൻ, വന്നിയ വൈദിക സഹോദരങ്ങളെ, വിശ്വാസ സമൂഹമേ, സ്വച്ഛമായ ഭാഷാശൈലി കേട്ട് പരിചയമുള്ള ഒരു വേദഭാഗത്തിൽ നിന്ന് പ്രത്യേകം അടർത്തിയെടുത്ത ചില ചിന്തകളെ പങ്കുവച്ചുകൊണ്ട് വളരെ സെലക്റ്റീവായിട്ടുള്ള മലയാള ഭാഷയിലെ വാക്കുകളെ കൃത്യമായി വിയോജിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛൻ ചില ചിന്തകൾ നമുക്കായി ഇന്നത്തെ പ്രഭാതത്തിൽ നൽകിയിരിക്കുകയാണ്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കാത്തവർ ഇന്ന് കേട്ടവരിൽ ആരും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏറെ പ്രാവശ്യം കേട്ടതാണ്. ഈ വേദഭാഗത്തെ കുറിച്ച് അച്ഛൻ പ്രധാനമായിട്ട് ഉദ്ദേശിച്ച് നമ്മളോട് സംസാരിച്ചത് തീരങ്ങൾ, നമ്മൾ സാധാരണ ചെന്ന് എത്താറുള്ള തീരങ്ങളെ കുറിച്ചുള്ള നമ്മുടെ താല്പര്യങ്ങളുടെ വ്യതിയാനം, അതിനെക്കുറിച്ചുള്ള വിചിന്തനത്തിന് നമുക്കൊരു സാധ്യത നൽകി. ദൈവഹിതത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നവരാണോ അതോ സ്വന്തം ഇഷ്ടം ദൈവത്തോട് പറഞ്ഞ് ദൈവത്തെ മാറ്റുന്നവരാണോ? ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള നമ്മുടെ മനോഭാവങ്ങൾ അതെപ്രകാരമാണെന്ന്, ദൈവത്താൽ നാം പിടിക്കപ്പെട്ടാൽ അത് മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ധാരാളം ചലനങ്ങളെ സൃഷ്ടിക്കുവാൻ സാധിക്കുമെന്നും പ്രിയപ്പെട്ട അച്ഛൻ നമ്മളോട് വളരെ ശാന്തമായി ഉദ്ബോധനം നടത്തി. തികച്ചും ഈ കാലഘട്ടത്തിൽ നമ്മൾ ശാന്തമായി ഇരുന്ന് ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങൾ തന്നെയാണ് ഓരോന്നും. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഓരോ പ്രസംഗം കഴിയുമ്പോഴും മറ്റൊരു പ്രസംഗവുമായിട്ടുള്ള ഇതിന്റെ ക്വാളിറ്റി, ഗുണമേന്മ മാത്രം ചിന്തിച്ച് ഇത് കൊള്ളാമായിരുന്നു അല്ലെങ്കിൽ അത് അങ്ങനെയായിരുന്നു എന്നതിനേക്കാൾ ഉപരി ഈ 4 കാര്യങ്ങളിൽ ഒരെണ്ണമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് പ്രാവർത്തികമാക്കാനുള്ള ഒരു സാധ്യതാ പഠനം തുടർന്ന് നടത്തുമ്പോഴാണ് പ്രിയപ്പെട്ട അച്ഛൻ ഇന്നെടുത്തതായ ധ്യാനം കൂടുതൽ ഫലവത്താകുന്നതും പ്രാവർത്തികമാക്കുന്നതും. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇതേ സംഭവം മറ്റൊരു ഭാഗത്തുകൂടി നമുക്ക് വായിക്കാം. ഒന്ന്
ശിഷ്യന്മാർ ക്രിസ്തുവിനെ ആദ്യം കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ ഒരു മീൻപിടുത്തത്തിന്റെ വിഷയവും ആ വല ഉപേക്ഷിച്ച് മനുഷ്യരെ പിടിക്കുന്ന ഒരാക്കുന്നൊരു ദൗത്യത്തിലേക്ക് മാറുന്നു. വീണ്ടും രണ്ടാമത് ഈ വേദഭാഗം മറ്റൊരു രീതിയിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ഇൻ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ജോൺ ചാപ്റ്റർ 21. പുനരുത്ഥാനത്തിന് ശേഷവും ഇതുപോലൊരു സംഭവം നടക്കുന്നുണ്ട്. ആ സംഭവത്തിൽ നമുക്കറിയാം യേശു തമ്പുരാൻ കരയിൽ നിന്ന് കടലിലൂടെ നടന്നു വന്ന് അവർക്ക് നിർദ്ദേശം നൽകുന്നു. ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടൊന്നും കിട്ടാത്ത ആ സാധ്യതകൾ അസ്തമിക്കുന്ന സ്ഥലത്ത് കർത്താവ് കടലിലൂടെ നടന്നു വരുന്നു, അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു. മത്സ്യബന്ധനത്തിൽ 152 തരം വിവിധ തരം മത്സ്യങ്ങൾ ലഭിക്കപ്പെട്ടു. അതിലൂടെ ഇരട്ടി ഊർജത്തോടുകൂടി അവരുടെ രണ്ടാം അധ്യായം ആരംഭിക്കുകയാണ്. അപ്പൊ ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ ഒരേ സംഭവങ്ങളുടെ രണ്ട് സാധ്യതകൾ, ഒന്ന് പ്രാഥമികമായി ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവർക്കുണ്ടായ അനുഭവത്തിന്റെ ഊർജം, അത് കുറെ കഴിയുമ്പോൾ അല്പം കുറഞ്ഞു പോകുന്നു, വീണ്ടും അതിനെ റീയുണൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റീഓർഗനൈസ് ചെയ്യാൻ ദൈവം കൊടുത്ത രണ്ടാമത്തെ അവസരം പുനരുദ്ധാനത്തിന് ശേഷമാണ്. അങ്ങനെയെങ്കിൽ ഈ പുനരുദ്ധാന ശുശ്രൂഷ നമുക്ക് എപ്പോഴും നമ്മുടെ ഊർജത്തെ ഇരട്ടിയാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഓരോ ഞായറാഴ്ചയും നമ്മൾ കെന്ത എന്ന് വിളിക്കാനുള്ള കാരണം. ഈ ബാറ്ററി റീചാർജിങ്ങിനുള്ള സമയം ശിഷ്യന്മാർക്ക് കിട്ടിയതുപോലെ നമുക്കും ഓരോ ഞായറാഴ്ചയിലും നമ്മുടെ ആധ്യാത്മിക ഊർജത്തെ ഇരട്ടിയാക്കുവാൻ, ശക്തീകരിക്കുവാനുള്ളൊരു വലിയ സാധ്യത ഇതിന്റെ ഉള്ളിലുണ്ട്. പ്രിയപ്പെട്ട അച്ഛന്റെ നല്ല വാക്കുകളെ ഞങ്ങൾ സന്തോഷത്തോടെ ഓർക്കുന്നു. ഞങ്ങളോടൊപ്പം ഇന്നത്തെ ഈ പ്രഭാതം പങ്കിട്ടതിലുള്ള പ്രത്യേകമായ നന്ദിയും അറിയിക്കുന്നു. ബലഹീനനായ ഞാൻ എന്റെ വാക്ക് പൂർണ്ണമാക്കട്ടെ.
താങ്ക് യു. നമ്മളിപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് വായിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട തമ്പാനച്ചന് കൃത്യമായിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പ്രത്യേകമായിട്ട് ഓർക്കാനുള്ള ഒരു പേര് ജോ ജോസഫ്. ജോ ജോസഫ്, ജോ ജോസഫിനെ ഓർക്കാം. അതുപോലെ തന്നെ ഒരു ഫിലിപ്പ് ജോർജിനെ, ഒരു ഫിലിപ്പ് ജോർജിനെ നിങ്ങളുടെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. പുള്ളിക്ക് ഹാർട്ട് സംബന്ധമായ പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അതുപോലെ 11 വയസ്സുള്ള ഏരോൻ എന്ന് പറയുന്ന ഒരു മോനെ ദൈവം മുമ്പാകെ ഓർത്ത് പ്രാർത്ഥിക്കാം. വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ICU-ല് ഇതുവരെ അസുഖം കണ്ടുപിടിച്ചിട്ടില്ല 11 വയസ്സുള്ള ഒരു മകനാണ്. വളരെ കാര്യമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആ മകനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ജോൺസൺ, ഒരു മോനിയാന്റെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു ജോജോയെ ഓർക്കാം. സാറാമ്മ, വർഗീസ്, ബീന, ശോശാമ്മ, ഷെറിൻ, സൂസൻ തോമസ്, റേച്ചൽസ് കറിയ, ഫാദർ ജോർജ് കോശി, മോൻ ജോൺസി, മോനി, ആലിസ് ജോസഫ്, ടോബി, സേറ, മോളി, സജി ആൻഡ് റൊഹാൻ, ജോയൽ, ജോയൽ ജോജി മാത്യു, ഫാൻസി, ലളിത, പീറ്റർ കെ തോമസ്. കുറച്ച് നാളായിട്ട് ഇങ്ങനെ പീറ്റർ കെ തോമസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് സൗഖ്യം പ്രാപിച്ചു വരുന്നു. ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു അപകടത്തിൽ നിന്നാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. വളരെ അത്ഭുതകരമായി, ഒരു അത്ഭുതകരമായ രക്ഷപ്പെടലായിരുന്നു. രണ്ടൊരു വർഷത്തോളമായി ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുകയും കിടക്കുന്ന കിടപ്പിൽ തന്നെ സന്തോഷത്തോടെ ദൈവവചനം പറയുകയൊക്കെ ചെയ്യുന്നത് കാണപ്പെടുക. എനിക്ക് ഒരുപാട് അതിശയവും ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് തോന്നും. പലരുടെ ഉണ്ടെങ്കിലും ഞാൻ പ്രത്യേകം കഴിഞ്ഞ ആഴ്ച കണ്ടതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. ദൈവം ചെയ്ത വലിയ നന്മയോർത്ത് ഇങ്ങനെ അദ്ദേഹം നിരന്തരം പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ മറ്റാരെങ്കിലും നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെയൊക്കെ സൗഖ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇപ്പോഴെ പ്രിയപ്പെട്ട തമ്പാനച്ചന് പ്രാർത്ഥനയ്ക്ക് നിറം നൽകണം. അച്ഛാ
കേൾക്കാമോ? അച്ഛാ
കേക്കാം, കേക്കാം. പ്രാർത്ഥിക്കാം,
പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകൾ വണക്കാം. ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കാം. നമ്മെ കാണുന്ന, നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന, നമ്മെ പേർ ചൊല്ലി വിളിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ ശാന്തമായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഒരു പരിശുദ്ധ നോമ്പിന്റെ അഞ്ചത്തിലേക്ക് നാം വന്നിരിക്കുകയാണല്ലോ. പത്രോസ് പൗലോസ് ശ്രീയന്മാരുടെ ഓർമ്മ നിർവഹിക്കുകയും എല്ലാ പരിശുദ്ധ അപ്പോസ്തലന്മാരെയും ഓർക്കുന്ന ഈ ദിവസം നമുക്കും കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ച് പ്രാർത്ഥനാപൂർവം ഏതാനും നിമിഷം ദിവസം രാജിപ്പാന്റെ കൊണ്ടിടയാകട്ടെ. ഞങ്ങളെ അത്യധികമായിട്ട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവ് യേശുവിന്റെ പിതാവ്, അനുഗ്രഹിക്കപ്പെട്ട ഈ മധ്യാഹ്ന സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ നന്മയെ ഹോമേ വാഴ്ത്തുക, സർവാന്തരഹോമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ ഹോമേ വാഴ്ത്തുക, ഉപകാരങ്ങൾ മറക്കരുത്. കർത്താവെ, നാൾതോറും ലഭിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും ദൈവികമായ സഹായങ്ങളും ഞങ്ങൾ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരിക്കലും ഞങ്ങളുടെ നാവിൽ നിന്ന് നിന്റെ സ്തോത്രങ്ങളും ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് നിന്റെ പുകഴ്ചകളും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിന്നോടുള്ള സ്നേഹവും നഷ്ടപ്പെട്ടു പോകാനിടയാകരുത്. ദൈവമേ, ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങളുടെ ബലഹീനതകൾ, തെറ്റുകുറ്റങ്ങൾ, ഞങ്ങളുടെ പോരായ്മകൾ, ഞങ്ങളുടെ അറിവില്ലായ്മയും ഞങ്ങളുടെ പോഷത്വവും ഞങ്ങളുടെ ഉപേക്ഷ നിമിത്തം ഉണ്ടാകുന്ന കുറവുകളൊക്കെ നമ്മുടെ പ്രാർത്ഥനയിലും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലും ലൗകിക ജീവിതത്തിലും ഉണ്ടാകുന്ന കുറവുകളൊക്കെ അവിടെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അറിഞ്ഞുമറിയാതെയും കർത്താവ് മനസ്സോടും മനസ്സുകൂടാതെയും രഹസ്യമായും പരസ്യമായും രാവും പകലും പലപ്പോഴും കുറവുകൾ വന്നു പോകുന്നുണ്ട്. അതൊക്കെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ അറ്റം ദൈവികമായ ദൈവിക പൂർണ്ണതയോടെ ജീവിത വിശുദ്ധിയോടെ കർത്താവ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന നന്മ പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്ക ഒന്ന് സഹായിക്കണമേ. നിങ്ങളുടെ സ്വർഗസ്വതാവ് പൂർണ്ണരായിരിക്കുന്നതുകൊണ്ട് നിങ്ങളും സൽഗുണ പൂർണ്ണരാകുവാനെന്നുള്ള യുവജനം ഞങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ്റെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. ശ്ലീഹന്മാർ തലവന്മാരായ ഉന്നതപ്പെട്ട മാർക്കത്തുറസിന്റെയും മാർ പൗലോസിന്റെയും ഈ മഹനീയമായ ഓർമ്മ ദിവസത്തിൽ ഈ രണ്ട് പിതാക്കന്മാരും ഞങ്ങൾ ഓർക്കുമ്പോൾ, പിതാക്കന്മാരും അപ്പോസ്തലന്മാരും രക്തസാക്ഷികളും ഞങ്ങൾക്ക് നല്ല മാതൃകയുമാകുന്നല്ലോ കർത്താവേ. പത്രോസ് ലീഹ പകലന്തിയോളം അധ്വാനിച്ചു. പൗലോസ് ലീഹ 11 മണി സമയത്ത് കർത്താവിന്റെ വേലയിൽ പ്രവേശിച്ച് രണ്ടുപേരെയും ഒരുപോലെ ലീഹന്മാരിൽ തലവന്മാരും ഉന്നതപ്പെട്ടവരും പറയുവാൻ രക്ഷവണ്ണം കർത്താവ് അവരുടെ ജീവിതത്തിൽ ഭാഗ്യം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളും കർത്താവെ 11 മണി സമയത്ത് പോലെയെങ്കിലും നിന്റെ സന്നിധിയിൽ നിനക്ക് പ്രിയരായി നിന്റെ സുവിശേഷ വയലിൽ നിന്റെ ദൈവരാജ്യ കെട്ടുപണിയിൽ ഞങ്ങളും പങ്കുകാരാകുവാൻ്റെ കോണം ഞങ്ങളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പത്രോസ് ലീഹ തലകീഴായി കർത്താവിന് വേണ്ടി മരണം സ്വീകരിച്ച് കുരിശിൽ മരിക്കുവാൻ യോഗ്യനല്ല എന്ന് പറയുകയും എന്നാൽ തലകീഴായി കുരിശിക്കപ്പെട്ട് കർത്താവിന്റെ പാദങ്ങളെ ചുംബിക്കുവാൻ തക്കവണ്ണം അവൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. പൗലോസ് അപ്പോസ്തലൻ പാളിന്റെ പുറത്തേക്ക് ഏൽപ്പിക്കപ്പെട്ടു. കർത്താവേ, ഞങ്ങളൊരു പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ അത്രയും വിശ്വാസത്തിന് ഞങ്ങൾക്കില്ല എങ്കിലും ഒരു നിമിഷമെങ്കിലും കർത്താവിന് വേണ്ടി ജീവിപ്പാൻ്റെ കൊണ്ടുമുള്ള കൃപ, അതിനുള്ള ഭാഗ്യം, അവസരം ഞങ്ങൾക്ക് തരണം പ്രാർത്ഥിക്കുന്നു. ഇന്നാളെയുമായിട്ട് ഞങ്ങൾ വിശുദ്ധ കുർബാന സംബന്ധിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് ഒരു പുതിയ പുതുക്കം, ഒരു പുതിയ തുടക്കം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ട വചനപ്രകാരം കർത്താവ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന തുരുത്തുകളിൽ നിന്ന്, തീരങ്ങളിൽ നിന്ന്, ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ്റെ കോൺ ഞങ്ങളെ ഒരുക്കണമേ. കർത്താവേ, രാജാവിനെ മറന്നുകൊണ്ട് ദാനങ്ങളുടെ പിറകെ ഞങ്ങളുടെ മനസ്സുടക്കി പോകാതിരിക്കാൻ ആ ദാതാവിനെ കൂടി ഓർക്കുവാൻ്റെ കോണിനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഭദ്രാസനത്തെ, ഈ ഭദ്രാസനത്തെ ഭാഗ്യമോടെ നയിക്കുന്ന അഭിനന്ദനായ വന്യസ്ഥിതിമേനിയെ, ഈ ഭദ്രാസനത്തിലെ വിവിധ സ്റ്റേറ്റുകളിൽ വിവിധ ഇടവുകളിൽ ശുശ്രൂഷ നടത്തുന്ന അവിടുത്തെ ആചാര്യ വൃന്ദത്തെ, ക്ഷമാശന്മാരെ, വലിയ സെമിനാർ വിദ്യാർത്ഥികളെ, സുവിശേഷ പ്രവർത്തകരെ, ആത്മീയ സംഘടനകൾ നേതൃത്വം കൊടുക്കുന്നവരെ, പത്മഹാശുശ്രൂഷകരെ എല്ലാവരെയും സ്ഥലങ്ങളിൽ ഏൽപ്പിക്കുന്നവർക്കാവെ. പ്രത്യേകാൽ ഈ പ്രാർത്ഥനാ സംഗമത്തിൽ പതിവായി പങ്കെടുക്കുകയും ഇതിന്റെ വിജയത്തിന് വേണ്ടി ഇതിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് വളരെ ആകാംക്ഷയോടെ പ്രത്യാശയോടെ ഇതിൽ പങ്കെടുക്കുന്നവരെ ഒത്തു പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഇതിന് നേതൃത്വം നൽകുന്ന പൊന്നനായ രാജേഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് വചനം വിളമ്പി തന്ന സാം തങ്കച്ചനച്ചനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ അധ്വാനങ്ങളെയൊക്കെയും അവിടുന്ന് വിലമതിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേക രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പേരുകൾ ഓർക്കപ്പെട്ടിരിക്കുന്നവരും ഞങ്ങൾക്ക് പേരുകൾ നിശ്ചയമില്ലാത്തവരും ഞങ്ങളുടെ അറിവിലോ സ്നേഹത്തിലോ പരിചയത്തിലോ കുടുംബത്തിലോ ഒക്കെപ്പെട്ട അനേകർ ശാരീരിക ബലഹീനതകളില് മാനസിക ക്ലേശങ്ങളിലൊക്കെ കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സൗഖ്യം പകർന്ന് ബലപ്പെടുത്തി കർത്താവിന്റെ ദൈവിക സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ പതിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിമായ കർത്താവെ, മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു സാമൂഹ്യതിന്മകളിലും വീണിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എഴുന്നേൽപ്പാൻ തക്കവണ്ണം അവിടുത്തെ വലത് കരം നീട്ടി അവരെ അതിൽ നിന്ന് കരകയറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾ സമാധാനമില്ലാതെ കഴിയുന്ന കുടുംബങ്ങൾ, കർത്താവെ, പരസ്പരം സമാധാനമില്ലാതെ ജീവിക്കുന്ന ദമ്പതിമാർ, മാതാപിതാക്കളും മക്കളുമായിട്ട് സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, കർത്താവെ, ഇടവുകളിൽ പ്രയാസങ്ങൾ, ജോലി സ്ഥലങ്ങളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, സുഹൃത്തുക്കളുടെ ഇടയിലുള്ള സ്വരത്യാസയില്ലായ്മ, ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സകലത്തിനും പരിഹാരവും സമാധാനവും വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, മണിപ്പൂരിലും ആഫ്രിക്കൻ രാജ്യങ്ങൾ, നൈജീരിയയിലും സൊമാലിയയിലും സുഡാനിലും എത്യോപ്യയിലും ഈജിപ്തിലും ഭാരതത്തിന്റെ മറ്റ് വിവിധ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലൊക്കെ ഉണ്ടാകുന്ന ക്രൈസ്തവ വിരുദ്ധമായ, അതുപോലെ തന്നെ മൈനോറിറ്റി ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ, കൊലകൾ, വളരെ ക്രൂരമായ പീഡനങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകർ കൊല്ലപ്പെട്ടിരിക്കുന്നു, അനേകർ ഇന്നും ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അനേക ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെടുകയും വിശുദ്ധ വസ്തുക്കൾ നശിപ്പിക്കപ്പെടുകയും അഗ്നിക്കിരയാക്കപ്പെടുകയും അനേക ഭവനങ്ങൾ, അനേക കുടുംബങ്ങൾ വഴിയാധാരമാവുകയും ചെയ്യുന്നു. കർത്താവെ, ഗവൺമെന്റോ മറ്റാരും തന്നെ അതിൽ യാതൊരുവിധമായ ഖേദവും പ്രകടിപ്പിക്കുകയോ അതിന് പരിഹാരമുണ്ടാക്കുവാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല. നിസ്സഹായരായ അനേകായിരം മനുഷ്യർ കർത്താവെ തിരുവോരങ്ങളിലും കാടുകളിലും മലകളിലും അഭയം പ്രാപിച്ചിരിക്കുന്നു. കർത്താവെ, നീ ഉണർന്നെഴുന്നേറ്റ് നിന്റെ ദൈവിക സമാധാനം കൊണ്ട് ഇതിനെ ശമിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമായ കർത്താവെ, ലോകത്തെ മുഴുവൻ തിരുവൻ ഭാഗം സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളായിരിക്കുന്ന ഈ രാജ്യത്തെയും അതിന്റെ ഭരണകർത്താക്കളെയും, ഞങ്ങൾ വിട്ടുപോന്നിരിക്കുന്ന ഞങ്ങളുടെ മാതൃരാജ്യത്തെയും അതിലെ ഗവൺമെന്റിനെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ എല്ലാ തലവന്മാരെയും എല്ലാ അഭിഷിക്തരെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ പരിശുദ്ധ കാതോലിക്ക ബാബാതിരിമയുടെയും ഹെൽപ്പെട്ട കാര്യമെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമായ കർത്താവെ, ലോക ക്രൈസ്തവ സമൂഹത്തെ മുഴുവനായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമം വിളിക്കുന്നവരാരും ലജ്ജിച്ചു പോകാനിടയാകാതെ കർത്താവ് അവരെ പരിപാലിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകലമാന മനുഷ്യരെ ഇന്ദ്രവും ഭാഗസമർപ്പിക്കുന്നു, അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ പ്രാർത്ഥന സംഗമത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാവരെയും, സ്ത്രീകളെയും പുരുഷന്മാരെയും യുവാക്കളെയും യുവതികളെയും കുഞ്ഞുങ്ങളെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി അനുഗ്രഹിക്കണമേ. എല്ലാ രോഗികളെയും സൗഖ്യമാക്കണമേ. മാനസിക ക്ലേശങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവര്, കർത്താവെ, വിവിധങ്ങളാകുന്ന രോഗങ്ങൾ, പ്രത്യേകിച്ച് ക്യാൻസർ, അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ആർത്രൈറ്റിസ്, അതുപോലെ പലവിധമായ രോഗങ്ങളാൽ, മാനസിക രോഗങ്ങളാൽ, അതുപോലെ തന്നെ കർത്താവെ, ഓട്ടിസം മുതലായ മാനസിക വൈകല്യങ്ങൾ, ബുദ്ധിപരമായ വൈകല്യങ്ങളുള്ളവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് കൃപയിൽ നിറച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ എല്ലാ വാങ്ങിപ്പോയ വിശ്വാസികളുടെ ആത്മാക്കളെ അബ്രഹാമി മടികളിൽ ആശ്വസിപ്പിക്കണമേ. ദൈവമേ, ഞങ്ങളെല്ലാവരും നിനക്കും പിതാവിനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും കരുത്തുവാനായിട്ട് തന്നെ.
ഹൃദ്യമായ പ്രത്യേകിച്ച് ശിഷ്യന്മാരുടെ ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുന്ന ഈ ദിവസത്തിൽ അതിനോട് യോജിക്കുന്ന വളരെ ഹൃദ്യമായ ഒരു സന്ദേശം നമുക്ക് നൽകി ബഹുമാനപ്പെട്ട അച്ഛനോട് ഭദ്രാസനത്തിന്റെയും എല്ലാ പ്രവർത്തകരുടെയും നിയമത്തിലുള്ള നന്ദി കൃത്യമായിട്ട് അറിയിക്കുന്നു. ശിഷ്യന്മാരെ പോലെ ക്രിസ്തുവിന് സാക്ഷികളായി ജീവിപ്പാൻ തക്കൊണ്ട് നമുക്കും പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആശീർവാദത്തിന് തലയിലെ വണക്കാം. പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ദൈവമാർത്ഥാവേ, ഞങ്ങളെല്ലാവരോടു കൂടിയും ഇത് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടിയും ഇതിന് അല്പമാധികമായി നേതൃത്വം കൊടുക്കുന്ന എല്ലാവരോടു കൂടിയും വിവിധ ആവശ്യങ്ങളുമായി അതിന്റെ സരിസലിന്റെ തലകളെ ഉണക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടിയും ആവശ്യങ്ങളോടുകൂടിയും ആഗ്രഹങ്ങളോടുകൂടിയും ഇപ്പോഴും എല്ലാ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
അനുഗ്രഹീതമായ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് സജീവമായ നേർത്ത് നൽകുന്ന ഭദ്രാസനം അത്ര പോലത്തോടുള്ള സ്നേഹം വീണ്ടും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക ധ്യാനം, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് പകർന്നു തന്ന പ്രിയപ്പെട്ട സാമച്ചനോടുള്ള, ഞാൻ അച്ഛന്റെ സ്ഥലപ്പേര് കൊല്ലമല എന്ന് പറഞ്ഞു, പൈസക്കച്ഛൻ എനിക്ക് മെസ്സേജ് തിരുത്തിയച്ച കൊല്ലമല സ്ഥലപ്പേരല്ല, വീട്ടുപേരാണ്, പള്ളിപ്പാടാണ്, പള്ളിപ്പാട് ഉള്ള പള്ളിയിലെ സ്കൂളിലെ മെമ്പറാണ് അച്ഛൻ എന്ന് പറയുകയുണ്ടായി. എനിക്ക് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അച്ഛനോട് ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട എല്ലാ വൈദിക ശ്രേഷ്ഠരും, വന്നിയ മാമനച്ഛൻ, വി സി വർഗീസ് അച്ഛൻ, ഐസക് വി പ്രകാശ് അച്ഛൻ, വന്നിയ തമ്പാൻ വർഗീസ് അച്ഛൻ, അതോടൊപ്പം തന്നെ സക്രിയാറാം അച്ഛൻ, എല്ലാവരോടും വിവിധ സ്ഥലങ്ങളിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും സ്നേഹം അറിയിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും നന്ദി സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. നമ്മളിങ്ങനെ ഒരുപാട് ആളുകളുടെ പേരുകൾ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് നൽകുന്നുണ്ട്. ഞാനിങ്ങനെ സ്ഥിരമായിട്ട് കുറെ ആളുകൾ എപ്പോഴും ഓർക്കണമെന്ന് പറഞ്ഞ പേരുകളുള്ളതുകൊണ്ടാണ് നിരന്തരം കുറെ ആളുകളുടെ ഓർക്കുന്നത്. വീണ്ടും ആരുടെയെങ്കിലൊക്കെ പേരുകൾ സ്ഥിരമായിട്ട് ഓർക്കുന്നതായിട്ട് ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് ഈ വേണമെന്ന് പറഞ്ഞ ആവശ്യപ്പെട്ടവരുടെ മാത്രമേ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ ആരുടെയെങ്കിലൊക്കെ പേരുകൾ പ്രത്യേകമായിട്ട് ഓർക്കണമെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും വൈദികരെ അറിയിച്ചാൽ മതിയാവും. ആ പേരുകളൊക്കെ ആ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും അതിലൊരു അനുഗ്രഹമാണ്, അനുഭവങ്ങളാണ്. ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് 10-12 വർഷവും നിരന്തരം പേര് ഓർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയിട്ടും ഇന്നും ഇത് കേൾക്കുന്നുണ്ടെന്നുള്ളത് അത്ഭുതകരമായിട്ട് ഞാൻ കാണുന്നു. അത് ഈ പ്രാർത്ഥനയുടെ മാത്രം മഹത്വം എന്ന് പറയുന്നില്ല, എല്ലാവരും പല സ്ഥലങ്ങളിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഇതും ഒരു വലിയ ശക്തിയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഒരു ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഓരോ ആളുകളെ ഈ പേര് പറയുമ്പോൾ അവരുടെ പേരുകൾ നിങ്ങൾ എഴുതി ഓർത്ത് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഇത് വീണ്ടും ചെയ്യുക. ആരുടെങ്കിലും പേരുകളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ അടുത്ത ആഴ്ച വീണ്ടും അത് വീണ്ടും എല്ലാവരെയും ഓർക്കാനായിട്ട് ഇടയാകും. അതോടൊപ്പം തന്നെ എനിക്കൊന്ന് 10, 70, 80 ആളുകളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഇതിലുണ്ട്. ഈ സൂപ്പർ പ്രയറിന്റെ ഗ്രൂപ്പിൽ 10-80 ആളുകളുടെ പേര് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവർക്കൊക്കെ എല്ലാ ആഴ്ചയിലും മെസ്സേജ് കിട്ടുന്നുണ്ട്. കൂടുതൽ ആളുകളെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ നമ്പറും പേരും എനിക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ മെസ്സേജ് എല്ലാ ബുധനാഴ്ചയും രാവിലെ ഏതാണ്ട് 8 മണിയോ 8:30 ആകുമ്പോഴാണ് ഞാൻ അയക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ മറക്കാതെ നിങ്ങളുടെ പള്ളിയിലുള്ള പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾക്കും ഒക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകൾക്കൊന്ന് ഓർക്കുവാനും ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാനും. പല ആളുകളും സ്ഥിരമായിട്ട് കയറുന്ന ഒരുപാട് ആളുകളുടെ അകത്ത് കയറുന്നുണ്ട്. പക്ഷേ അല്ലാത്ത ആളുകൾക്ക് കയറാൻ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ആ സമയത്ത് ഓർക്കുകയല്ല. ഒരു പക്ഷേ നിങ്ങളൊരു മെസ്സേജ് നൽകുകയാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഓർക്കാനും ജോയിൻ ചെയ്യാനും മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യാനൊക്കെ ഇടയാകും. ഒത്തിരി പേർക്ക് പ്രയോജനം ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഏറ്റവും വലിയ കാര്യം നമ്മൾ ആരുടെയൊക്കെ പേരോട് പ്രാർത്ഥിക്കുമ്പോൾ അത്രയും ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയൊരു ശക്തിയാണ് ദൈവസന്നിധിയിൽ. അതുകൊണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ താല്പര്യം കാണിക്കണം എന്ന് വളരെ സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഹൃദ്യമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു നോമ്പിന്റെ ആശംസകൾ അറിയിക്കുന്നു. 13 നോമ്പിന്റെ ശിഷ്യന്മാരുടെ മധ്യസ്ഥ എല്ലാവർക്കും കാവലായിരിക്കട്ടെ. ബൈബിൾ വായിച്ച മറിയാമ്മ ആന്റി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മനോജിനോട്, നേർത്ത് നിൽക്കുന്ന മനോജിനോട് പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. ഇതെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.